ജോഷി ജോൺ, ഓസ്ട്രേലിയയിൽ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? സാമ്പത്തിക സ്ഥിതി തന്നെയാണോ ആദ്യം കണക്കിലെടുക്കേണ്ടത്?
അതെ, ആദ്യമായിട്ട് തന്നെ സാമ്പത്തിക കണ്ടീഷൻ ആണ് കണക്കിലെടുക്കേണ്ടത്. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് വാങ്ങുന്നതിനുള്ളത്, അത് ബേസ്ഡ് ഓൺ നമ്മുടെ ഇൻകം ആണ്. ഫോർട്ട്നൈറ്റ്ലി അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് എടുക്കുന്ന മോർഗേജിന്റെ എത്ര തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീട് വാങ്ങുന്നതിന്റെ അടിസ്ഥാനമായിട്ട് പോകുന്ന കാര്യം. ആ ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഹെൽപ്പ് നമുക്ക് വേണ്ടത് ഒരു ഫൈനാൻസ് കൺസൾട്ടന്റ് ആണ്. ചിലർക്ക് അറിയാത്തൊരു സംഭവമുണ്ട്, ഇവിടെ ഒരു ഹോട്ട്ലൈൻ ഉണ്ട് നമ്മുടെ ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട്, ആ ഡെപ്റ്റ് ഹോട്ട്ലൈൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹോട്ട്ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ തന്നെ ആ ഹോട്ട്ലൈനിൽ വിളിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ക്വയറി ചെയ്യാം. ഹോട്ട്ലൈൻ ആണ് 1-800-808-488. ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓഫീസ് ഓഫ് ഫെയർ ട്രേഡിംഗ് വഴിയാണ്. രണ്ടാമത്, നോർമലി ടു ഒരു മോർഗേജ് അല്ലെങ്കിൽ ഫൈനാൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ബാങ്കിന്റെ കൂടെ പോകാം, അല്ലെങ്കിൽ ഒരു മോർഗേജ് ബ്രോക്കറെ സമീപിക്കാം. ബാങ്കിൽ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ അവർ ആ പർട്ടിക്കുലർ ബാങ്കിന്റെ ഫെസിലിറ്റീസ് ആണ് നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്നത്. അഥവാ മോർഗേജ് ബ്രോക്കറെ എടുത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും, യുവർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്, അവർ നമുക്ക് പല ഓപ്ഷൻസ് തരും. കാരണം അവർ ഒരു ബാങ്കിന്റെ മാത്രമായിരിക്കില്ല, പല ബാങ്കുകളുടെ ആയിരിക്കും. അത് കമ്പയർ ചെയ്യാനും പറ്റും ഏതാണ് ബെസ്റ്റ് എന്ന്. അത് നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് ആയിരിക്കണം. ഒന്നല്ലെങ്കിൽ ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത മോർഗേജ് ബ്രോക്കറോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മോർഗേജ് ബ്രോക്കറെ കൂടെ ഷോപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ഫൈനാൻസ് ലോൺ അറേഞ്ച് ചെയ്ത് കിട്ടാന്ന്.
വീട് വാങ്ങുമ്പോൾ സബർബിന്റെ, ഏത് സബർബിൽ വീട് വാങ്ങണം എന്നുള്ളത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സബർബ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സബർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, പലർക്കും ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, പലർക്ക് ഫോർ എക്സാം ഇറ്റ്സ് ഡിപെൻഡിങ് ഓൺ ദ ഫൈനാൻസ് കണ്ടീഷൻ, മറ്റ് അമിനിറ്റീസിന്റെ ആക്സസിബിലിറ്റി ആയിരിക്കും, ചിലവർക്ക് ഹോസ്പിറ്റൽ ഷോപ്സ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് ആയിരിക്കും നിങ്ങളുടെ സബർബ്, നിങ്ങളുടെ ജോലി സ്ഥലം. അതനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും ഒരു സബർബ് അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതും ഡിപെൻഡ് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണ് നോക്കുന്നത് അതോ ജസ്റ്റ് ഫസ്റ്റ് ഹോം ബയേഴ്സ് പ്യുവർലി ഫോർ ലിവിംഗ് പെർപ്പസ്. ഇപ്പൊ നമ്മളൊരു ഗ്രോത്ത് ഓറിയന്റഡ് ആണ് ഏരിയ ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അത് അല്പം റിസർച്ച് ചെയ്യാനുണ്ട്. റിയൽ എസ്റ്റേറ്റ് ന്യൂസ് വാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതില് ഗ്രോത്ത് ഓറിയന്റഡ് സബർബ്സ് ഏതൊക്കെയാണെന്ന്. ഫോർ എക്സാമ്പിൾ ആനുവൽ ഗ്രോത്ത് അറൌണ്ട് 5% or 10% 5-10% എക്സലന്റ് ഗ്രോത്ത് റേറ്റ്, അങ്ങനെയുള്ള സബർബുകളായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വാങ്ങുന്നതിന്റെ പൈസയുടെ ഒരു ഗ്രോത്ത് കിട്ടും. അല്ലെങ്കിൽ പ്യുവർലി ഫോർ റെസിഡൻഷ്യൽ പെർപ്പസ് ബേസ്ഡ് ഓൺ ദ കൺവീനിയൻസ്, അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആയിരിക്കും.
വീട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്?
ചെറിയൊരു ഷോപ്പ് അറൌണ്ട് ചെയ്യണം ഓൺ ദ വെബ്സൈറ്റ് ലൈക്ക് റിയൽ എസ്റ്റേറ്റ് .com or available domain.com. ചെക്ക് ചെയ്യണം ഏതെല്ലാം വീടുകളാണ്, അതിന്റെ പ്രൈസ് എത്രയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഇൻസ്പെക്ഷൻ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് പോയി ഒന്ന് കാണണം. ഫസ്റ്റ് കാണല് വാങ്ങരുതെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഒരു സെക്കൻഡ് ലുക്ക് ഉണ്ടാകുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണം. കാരണം ഫോർ എക്സാമ്പിൾ എത്ര വർഷമായിട്ട് പ്രോപ്പർട്ടി, അത് ഏജൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും പറയും. പിന്നെ ഏജന്റിനോട് അറിയാവുന്ന ചില കാര്യങ്ങളാണ്, അതിൽ വല്ല ഈസ്റ്റ്മെന്റ്സ് ഉണ്ടോ പ്രോപ്പർട്ടിയുടെ പുറകെ കൂടെ, ഇപ്പൊ സ്റ്റോം വാട്ടർ പോകുന്നുണ്ടോ അല്ലെങ്കിൽ സ്വേജ് ലൈൻസ് പോകുന്നുണ്ടോ, അത് നിങ്ങളെ അഫക്ട് ചെയ്യും. കാരണം അത് വാല്യൂമേ അഫക്ട് ചെയ്യും, അതിന്റെ സെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂല് മറ്റു വിധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വീടും എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചില പ്രൊഹിബിഷൻസ് വരും. ഡിപെൻഡ് എവിടെയാണ് ആ ഈസ്റ്റ്മെന്റ്, ഈസ്റ്റ്മെന്റ് ലൊക്കേഷൻ ആണ് അതിൽ ഇമ്പോർട്ടന്റ്. വേറെ അറിയേണ്ട കാര്യങ്ങൾ വെച്ചാൽ, ചില നിങ്ങളൊരു പ്രോപ്പർട്ടി കണ്ടു അതിന് ഇഷ്ടപ്പെട്ടു എന്ന് വരികയും അതുമൊരു ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് നല്ലതാണ്. അതും വെൻ യു ഡു ദ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ഒരു ലൈസൻസ്ഡ് ആൾക്കാരായ നല്ലതാണ്. അങ്ങനെ ഒരു വീട് കാണാൻ പോകുമ്പോൾ രണ്ടു പേര് നമ്മുടെ കൂടെ വേണ്ടതാണ്. ഒന്ന് ഫൈനാൻസ് പേഴ്സൺ, ഫൈനാൻസ് നോക്കാനും വേറൊരു ആവശ്യം വരുന്ന ഒരു സോളിസിറ്റർ ആണ്. സോളിസിറ്റർ അല്ലെങ്കിൽ ലൈസൻസ്ഡ് കൺവെയൻസർ ആണ് നിങ്ങളുടെ ആവശ്യം. വീട് കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് അതിന്റെ ഒരു കോപ്പി ഓഫ് ദ കോൺട്രാക്ട് ഏജന്റിനോട് ചോദിച്ചിട്ട് അത് നിങ്ങളുടെ ലൈസൻസ്ഡ് കൺവെയൻസറോ അല്ലെങ്കിൽ സോളിസിറ്ററിനോ കൊടുത്തിട്ട് അതിന്റെ കോൺട്രാക്ടിലെല്ലാം ഓക്കെ ആണോ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. അപ്പൊ അവര് നിങ്ങളെ അഡ്വൈസ് ചെയ്യും ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ നടത്തുവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബിൽഡിംഗ് ഇൻസ്പെക്ഷനിൽ അവർ കവർ ചെയ്യുന്നത് ബേസിക്കലി ബിൽഡിംഗ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം ഓക്കെ ആണോ, അതിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ. ആ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് അതിന്റെ ഏജ്, ക്രാക്സോ ബിൽഡിംഗ് സ്ട്രക്ചറൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോർമലി അവർ നിങ്ങൾ കാണിച്ചു തരും. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ വാങ്ങിയതിന് ശേഷം ചിലപ്പോ വല്ല പ്രോബ്ലംസ് അവർ കോസ്മെറ്റിക് ടച്ച് വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാങ്ങിയതിന് ശേഷം ഒരു അഡീഷണൽ എക്സ്പെൻസോ പ്രോബ്ലംസോ ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് ബിൽഡിംഗ് ഇൻസ്പെക്ഷന്റെ ഒരു അഡ്വാൻറ്റേജ്.
വാങ്ങുന്ന സമയത്തുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് കോൺട്രാക്ട്, അതിനുശേഷമുള്ള രജിസ്ട്രേഷൻ, അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്?
ഫസ്റ്റ് തിങ് ഏജന്റിന് നമ്മളൊരു ഓഫർ കൊടുക്കുന്നു. ആ ഓഫർ ഏജന്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഏജന്റ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് സെയിൽ സൈൻ ചെയ്യുകയാണ്. നോർമലി എനി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കോൺട്രാക്ട് ഓഫ് സെയിൽ സൈൻ ചെയ്യുമ്പോൾ അതിന് 5-day കൂൾ ഓഫ് പീരീഡ് ഉണ്ട്. ആ കൂൾ ഓഫ് പീരീഡ് വേണമെന്നില്ലെങ്കിൽ സെക്ഷൻ 66W ഉണ്ടായി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് പെർച്ചേസർ നിങ്ങളുടെ സോളിസിറ്റർ സൈൻ ചെയ്ത ഒരു ഫോമാണ്, അത് സബ്മിറ്റ് ചെയ്യണം. നോർമലി ദേർ ഇസ് എ 5-day കൂൾ ഓഫ് പീരീഡ്. ഈ 5-day കൂൾ ഓഫ് പീരീഡ് അത് ഓൺലി ഒരു പെർച്ചേസറിന് വേവ് ചെയ്യാൻ പറ്റുള്ള കോൺട്രാക്ട്. സെല്ലറിന് അല്ലെങ്കിൽ വെൻഡറിന് കോൺട്രാക്ടിൽ നിന്ന് പിന്തിരിയാനുള്ള ചാൻസ് അവകാശമില്ല. ഈ 5-day കൂൾ ഓഫ് പീരീഡ് 0.25% ഓഫ് ദ പെർച്ചേസ് എമൗണ്ട് ആണ് നമ്മൾ അത് കൊടുക്കുന്നത് ഒരു ചെക്ക് ആയിട്ട്. ആ 0.25% ഡെപ്പോസിറ്റ് ഇൻകേസ് നിങ്ങൾ പിന്നീട് അത് ഫുൾ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർട്ടി നിന്ന് വാങ്ങാൻ പോകുന്നില്ലെങ്കിൽ ആ 0.25% ഓണർക്ക് പോയിരിക്കും. ഈ 0.25% കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്തു വിത്ത് 5-day കൂൾ ഓഫ് പീരീഡ് ആ പ്രോപ്പർട്ടി ഓഫ് ദ മാർക്കറ്റ് ആയിരിക്കണം. അത് പിന്നെ അവർക്ക് വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ 5-day കൂൾ ഓഫ് പീരീഡിലാണ് നിങ്ങൾ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതും അഥവാ പേസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതും ആ സമയം കൊണ്ട് ആ സമയത്തായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബാലൻസ് 9.75% സബ്മിറ്റ് ചെയ്യണം ലാസ്റ്റ് ഡേ ബിഫോർ ദി എൻഡ് ഓഫ് ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓർ ബിസിനസ് ഡേ. അപ്പൊ അത് അൺകണ്ടീഷണൽ കോൺട്രാക്ട് ആയി മാറും. പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡെപ്പോസിറ്റ് നഷ്ടപ്പെടാവും. നോർമൽ ഒരു കോൺട്രാക്ടിൽ സെറ്റിൽമെന്റ് പീരീഡ് അത് ഓണർഷിപ്പ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം ആണ് 42 days. അൺലെസ് ഓപ്ഷൻ സെയിൽസിലായിരിക്കും അത് 30 days ആയിട്ട് റിഡ്യൂസ് ചെയ്യുന്നത്.
ഇതിനുശേഷം വീട് വാങ്ങുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണോ അതോ താമസിക്കാനുള്ള പ്രോപ്പർട്ടി ആണോ നോക്കണമെന്ന് പറയാറുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നികുതി ഘടനയിൽ മറ്റും വ്യത്യാസം ഉണ്ടാകാറുണ്ടോ?
ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഹോം ബയർ ആയിട്ട് ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങുവാണെങ്കിൽ അതൊരു പ്രൈമറി റെസിഡൻസ് ആയിട്ടാണ് അതിന്റെ ഉപയോഗം വരുന്നത്. അത് തിരിച്ചു വിൽക്കുകയോ എന്തോ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. പക്ഷെ അത് ഓൺ ദി അതർ ഹാൻഡ് ഇപ്പൊ അത് നിങ്ങൾ സെക്കൻഡ് പ്രോപ്പർട്ടി ആണ്, അത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരും.
ഒരു കാര്യം കൂടി ഉള്ളത്, ഇത്തരത്തിൽ വീട് വാങ്ങാൻ പുതുതായി എത്തുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ വീട് വാങ്ങാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചതിക്കുഴികൾ, ട്രാപ്സ് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അത് മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങളുണ്ടോ?
ഒന്നാമത് നിങ്ങൾ നോക്കാം, നിങ്ങൾ പുതിയതായിട്ട് വീട് വാങ്ങാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സബർബിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഓരോ പ്രൈസിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാകത്തില്ല. അത് കാരണം ഒത്തിരി ഷോപ്പ് അറൌണ്ട് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ തന്നെ പോയി അവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയി ചിലപ്പോൾ നമുക്ക് കാണാം സോൾഡ് പ്രോപ്പർട്ടീസ്, അതിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്തുമ്പോൾ നമുക്ക് കിട്ടും അവിടെ സെയിലായിരിക്കുന്ന പ്രോപ്പർട്ടീസിന്റെ ഒരു പ്രൈസിന്റെ ഐഡിയ. പിന്നെ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ, അതിന്റെ കാര്യം നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ ചതിയിൽ പെടാതിരിക്കാൻ, ഓവർ പ്രൈസ്ഡ് ആയ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൽ പെട്ടുപോകാതിരിക്കാൻ പ്രോപ്പർട്ടിയുടെ ഒരു വാല്യുവേഷൻ അത് നിങ്ങളുടെ ഫൈനാൻസ് പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കർ ആയിട്ട് ചിന്തിച്ചതിന് ശേഷം അത് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നിങ്ങളൊരു ഓഫർ കൊടുത്തു, ഫോർ എക്സാമ്പിൾ 500,000 ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ അതിന് 500,000 ഓഫർ കൊടുത്തിട്ട് ചിലപ്പോൾ അത് തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഏജന്റ് ചോദിക്കുമായിരിക്കും അല്ല അതിലും കൂടുതൽ ഓഫർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് ചോദിക്കാൻ ആ ഓഫർ ഞങ്ങൾക്ക് കാണണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഓഫർ കൊടുക്കാനുള്ള ഇതുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെൻഡർ അല്ലെങ്കിൽ സെല്ലർക്ക് നിങ്ങൾക്ക് ആ വീട് വിൽക്കണം എന്ന ലീഗലായിട്ടൊരു എൻടൈറ്റിൽമെന്റ് ഇല്ല. ലീഗലായിട്ടൊരു ഒബ്ലിഗേഷൻ, വിൽക്കുന്നതിന്റെ ഒബ്ലിഗേഷൻ വരുന്നത് നിങ്ങളത് കോൺട്രാക്ട് സൈൻ ചെയ്താൽ മാത്രമാണ് വരുന്നത്.
നന്ദി ശ്രീ ജോഷി ജോൺ.